2022 February 28 തിങ്കളാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ രണ്ടാം പേജിൽ നിന്ന് വായിക്കുന്നത് അജന്യ RS. ഭൂരിപക്ഷത്തിന്റെ പ്രസ്ഥാനമായി CPMനെ വളർത്താൻ ശ്രമിക്കും. വിശ്വാസവും പ്രതീക്ഷയും പാർട്ടിക്ക് ഭാരമല്ല. മുസ്ലിം ലീഗിനോടുള്ള എതിർപ്പ് തുടരും. ലീഗ് ജനകീയ ആസൂത്രണത്തോട് നന്നായി സഹകരിച്ചു. യു പ്രതിഭ ഖേദം പ്രകടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നവർക്ക് മറ്റ് ഉത്തരവാദിത്തങ്ങൾ. CPI ശ്രീഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. 23 പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന് നാളെ എറണാകുളത്ത് തുടക്കമാകുന്നു. സമ്മേളനം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങളെയും അജണ്ടകളെയും പറ്റി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കേരള കമ്മിറ്റിയോട് ചോദ്യം. സംസ്ഥാന സമ്മേളനം മുന്നോട്ട് വെക്കുന്ന പ്രധാന ദൗത്യം. ഉത്തരം. കോടിയേരി: പാർട്ടിയുടെ ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കുക, അതുവഴി ഇടതു മുന്നണിയുടെ ബഹുജന അടിത്തറ വിപുലീകരിക്കുക, അതാണ് പ്രധാന ഉദ്ദേശം. അതോടൊപ്പം ഭാവി കേരള വികസനത്തിനായുള്ള കർമ്മ പദ്ധതി പാർട്ടി ആവിഷ്കരിക്കും. നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പാർട്ടി കാഴ്ചപ്പാട് അതാണ്. അത് വിശദീകരിക്കുന്ന ഒരു രേഖ കൂടി പ്രവർത്തന റിപ്പോർട്ടിന് പുറമെ ഇത്തവണ അവതരിപ്പിക്കുന്നുണ്ട്. അത് ഈ സമ്മേളനത്തിന്റെ പ്രത്യേകതയാണ്. പ്രതിസന്ധികൾക്കും വിവാദങ്ങൾക്കും നടുവിലാണ് ഇടതുമുന്നണിയുടെ തിളക്കമാർന്ന തുടർ വിജയം. ജനങ്ങളുടെ പ്രതീക്ഷ വലുതാണ്. ആ പ്രതീക്ഷ ചുമതലാഭാരം കൂട്ടുന്നുണ്ടോ? ഉത്തരം: ഭരണം ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് തെളിയിക്കുന്നത്. അതിനൊത്തുയർന്ന് സർക്കാർ പ്രവർത്തിക്കും. പാർട്ടിയും ജനങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കാനുള്ള പ്രവർത്തനം സംഘടിപ്പിക്കും. അതൊരു ഭാരമാകുന്നത് എങ്ങനെ? ചോദ്യം: കേരളയിലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ആശങ്കകൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതിനെ ശരിയായി അഡ്രസ് ചെയ്യാനായോ? ഉത്തരം: കേരളയിൽ കേരളത്തിന്റെ ഭാവിക്ക് അത്യന്താപേക്ഷിതമായ ഒന്നാണ്. അത് തടസ്സപ്പെടുത്താൻ പല രൂപത്തിൽ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ശ്രമിക്കുന്നവരുമുണ്ട്. ചിലർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. പരിസ്ഥിതി പ്രശ്നങ്ങളോ ഒക്കെ ഉന്നയിക്കുന്നവരുമുണ്ട്. അവരുടെ ആശങ്കകളൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കത്തക്ക വിധത്തിലുള്ള എല്ലാ വാദഗതികളും CPMന്റേതായി പുറത്തു വന്നു കഴിഞ്ഞു. ആ കാര്യങ്ങൾ വീടുവീടാന്തര കയറി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. പദ്ധതിക്ക് പിന്നിൽ ജനങ്ങളെ അണിനിരത്തി അത് നടപ്പാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചോദ്യം: രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായ വിജയമുണ്ടായെങ്കിലും കേരളത്തിൽ 50% ജനങ്ങളുടെ പിന്തുണ ഇനിയും ആർജിക്കാനായിട്ടില്ലെന്ന സ്വയം വിലയിരുത്തൽ CPM നടത്തുന്നുണ്ട്. അത് മുന്നിൽ കണ്ട് മുന്നണി വിപുലീകരണം അടക്കമുള്ള വഴികളിലേക്ക് ആലോചനയുണ്ടോ? ഉത്തരം: കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി CPM ആണ്. എന്നാൽ കേരളത്തിലെ ഭൂരിപക്ഷത്തിന്റെ പ്രസ്ഥാനമായി പാർട്ടി ഇനിയും വളർന്നിട്ടില്ല. ഈ ദൗർബല്യം പരിഹരിക്കാനാണ് പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതിനായി വർഗ സംഘടനകൾ കെട്ടിപ്പടുക്കുക, ബഹുജന സംഘടനകൾ ശക്തിപ്പെടുത്തുക, അസംഘടിത വിഭാഗങ്ങൾ സംഘടിപ്പിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക, അവശത അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക, പരമദരിദ്രരുടെ കാര്യത്തിൽ പരിഗണന കൊടുക്കുക. പാർട്ടി ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കണം. വർഗീയ ശക്തികളുടെ വലതുപക്ഷവത്കരണം ചെറുക്കാൻ ആവശ്യമായ ശക്തമായ ആശയ പ്രചരണം നടത്തണം. പ്രത്യേകിച്ച് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് വലതുപക്ഷ ശക്തികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആരാധനാലയങ്ങളെ വർഗീയ ശക്തികളിൽ നിന്ന് മോചിപ്പിക്കുക എന്നതിൽ ജനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകണം. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, സമൂഹത്തിൽ അരാജകത സൃഷ്ടിക്കൽ, മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിപ്പിക്കൽ എന്നിങ്ങനെ വിവിധ തരത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതിൽ നിന്നെല്ലാം ജനങ്ങളെ മോചിപ്പിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതിനുള്ള വ്യക്തമായ രൂപം ഈ സമ്മേളനം ആവിഷ്കരിക്കും. തുടർ വിജയത്തിനിടയിലും മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ പാർട്ടിക്ക് ഇപ്പോഴും സ്വാധീനക്കുറവുണ്ട്. ഉത്തരം: പുതിയ ഘടകകക്ഷികൾ വന്നതിന്റെ ഫലമായി മധ്യ കേരളത്തിൽ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഇടതുപക്ഷത്തിന് മുൻകൈ ലഭിച്ചിട്ടുണ്ട്. എറണാകുളം പക്ഷെ ഇപ്പോഴും UDF മുൻകൈയുള്ള ജില്ലയെ തുടരുന്നതിന് പല കാരണങ്ങളുണ്ട്. ഇടത്തരം മധ്യവർഗ വിഭാഗം അവിടെ കൂടുതലാണ്. നഗരമേഖലയിലുള്ളവരും എണ്ണവും കൂടുതലാണ്. സമ്പന്നവർഗം അവിടെ വളർന്നു വരുന്നു. അവിടെ നാട്ടിന് പുറത്തും ധനികവർഗം വളർന്നു വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള ധനമൂല ശക്തികളുടെ കേന്ദ്രീകരണം എറണാകുളത്താണ്. അതിന്റെ എല്ലാം ഫലമായുള്ള വലതുപക്ഷ ആശയ പ്രചരണം ശക്തമായി നടക്കുന്ന ജില്ലയാണത്. അതിനെക്കൂടി നേരിട്ട് പ്രവർത്തിക്കത്തക്ക വിധത്തിലുള്ള പരിപാടികളാണ് ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചോദ്യം: നേതൃതലത്തിൽ വിഭാഗീയതയില്ലെങ്കിലും പ്രാദേശികമായി വിഭാഗീയതകൾ തലപൊക്കുന്നതിന്റെ സൂചനകൾ ഉണ്ടാകുന്നു. ഉത്തരം: വിഭാഗീയതയും ഗ്രൂപ്പിസവും പോലെ നിന്ന് തുടങ്ങുന്നതാണ് നേരത്തെ ഉണ്ടായിരുന്ന അനുഭവം. അത് പൂർണ്ണമായി അവസാനിപ്പിക്കാനായി അനുഭവത്തിൽ നിന്ന് എല്ലാവരും പാഠം പഠിച്ചു. ചില ജില്ലകളിലെ പ്രശ്നം സംസ്ഥാനത്തിലെ ഏതെങ്കിലും കേന്ദ്രത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായുള്ളതല്ല, അവിടുത്തെ ചില പ്രത്യേക പ്രശ്നങ്ങളുടെ പേരിലാണ്. അതുകൊണ്ട് അത് വേഗം പരിഹരിക്കാനാകും. വ്യക്തികൾക്ക് പിന്നിൽ ചില ആളുകളെ അണിനിരത്താൻ പ്രാദേശികമായ ചില ശ്രമം നടക്കുന്നുണ്ട്. പാർട്ടിക്ക് പിന്നാലെയാണ് ജനങ്ങൾ അണിനിരക്കേണ്ടത്. കേരളത്തിൽ മുൻകാലത്തുണ്ടായ വിഭാഗീയതയുടെ പ്രശ്നം വ്യക്തികൾക്ക് പിന്നിൽ ചില ആളുകൾ അണിനിരന്നതിനെ തുടർന്നുണ്ടായതാണ്. നേതൃത്വത്തിൽ ചില ആളുകളെ കേന്ദ്രീകരിച്ച് നിന്നു എന്നതാണ്. അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോഴില്ല. പ്രാദേശികമായി ഒരു നേതാവിനെ ചുറ്റിപ്പറ്റി കേന്ദ്രമുണ്ടെങ്കിൽ അത് തകർക്കുക തന്നെ ചെയ്യും. പ്രത്യേക തുരുത്തുകളായി പ്രവർത്തിക്കാൻ ആരെയും സമ്മതിക്കില്ല. ചോദ്യം: ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ ഇത്തരം അനഭിലഷണീയമായ ചർച്ചകൾക്ക് തടയിട്ടതിന് തൊട്ടു പിന്നാലെ UPRATIBA MLA ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടിക്കുള്ള വിവാദമായല്ലോ. ഉത്തരം: അത് അവരുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. അത് അവർ തന്നെ പിൻവലിച്ചു. തനിക്ക് തെറ്റുപറ്റിപ്പോയെന്നറിയിച്ച് അവർ സംസ്ഥാന കമ്മിറ്റിക്ക് കത്ത് തന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കും. അത്തരം കാര്യങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കാൻ പാർട്ടി അംഗത്തിന് അവകാശമില്ല. പാർട്ടിക്കകത്ത് പ്രതികരിപ്പിക്കേണ്ട അഭിപ്രായം പാർട്ടി പുറത്ത് ഫേസ്ബുക്ക് വഴിയായാലും പ്രകടിപ്പിക്കാൻ പാടില്ല. അങ്ങനെയുള്ള തെറ്റ് സംഭവിച്ചാൽ തിരുത്തുക എന്നതാണ് പാർട്ടി സമീപനം. അത് വിഭാഗീയ പ്രശ്നമൊന്നും ആലപ്പുഴ വളരാനേ പോകുന്നില്ല. 75 വയസ്സെന്ന പ്രായപരിധി കർശനമാക്കാൻ പോകുന്നു. പാർട്ടി കൂടുതൽ ചെറുപ്പമാവുകയാണോ? ഉത്തരം: പാർട്ടി എപ്പോഴും ഊർജ്ജസ്വലമായിരിക്കും. പ്രായമായവരും ചെറുപ്പക്കാരും അനുഭവ സമ്പത്തുള്ളവരും പുതിയ തലമുറയിൽപ്പെട്ടവരും വ്യത്യസ്ത തലങ്ങളിലുള്ളവരും ഉണ്ടാകണം. സ്വാഭാവികമായി പുതിയ കുറെ പേരെ ഉൾക്കൊള്ളണമെങ്കിൽ ഒരു സംവിധാനമില്ലെങ്കിൽ ഒരേ നിരയിൽ തുടരും. കുറെ ആളുകൾ തുടരുമ്പോൾ പുതിയവർക്ക് പ്രവേശനം കിട്ടില്ല. അംഗസംഖ്യ വർദ്ധിപ്പിച്ചാൽ അത് ബുഷ പാർട്ടികളുടേതുപോലെയാകും. അത് സാധ്യമല്ല. അപ്പോൾ സ്വാഭാവികമായി നിശ്ചയമായ പരിധി പിന്നിട്ടവർ മാറി നിൽക്കണം. അവരെ ഒഴിവാക്കുന്നതല്ല. 75 വയസ്സ് കഴിഞ്ഞവർക്ക് മറ്റു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനാകും. പാർട്ടി സംസ്ഥാന കമ്മിറ്റി തന്നെ അത്തരം ഉത്തരവാദിത്തങ്ങൾ നൽകും. കമ്മിറ്റി ഇല്ലെങ്കിലും സംസ്ഥാനാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾക്കെല്ലാം സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ ഒരു യൂണിറ്റ് നിശ്ചയിച്ച് നൽകും. സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായി തന്നെ പ്രവർത്തിക്കും. ചിലരെ ക്ഷണിതാക്കളാക്കും. അവരെയെല്ലാം ഉൾക്കൊള്ളുന്ന സമീപനമാകും സ്വീകരിക്കുക. ചോദ്യം: പ്രായപരിധി പിന്നിട്ടാലും വളരെ സജീവമായി നിലനിൽക്കുന്നവർക്ക് ഇളവുണ്ടാകുമോ? ഉത്തരം: അത് ഓരോ കേസും പ്രത്യേക പരിശോധിച്ച് പറയാനാകും. പൊതുവിൽ അത്തരം നിലപാടല്ല. കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടാലും അവർക്കുള്ള എല്ലാ സംരക്ഷണവും പാർട്ടി നൽകും. ഇപ്പോൾ നൽകി വരുന്ന അലവൻസ് കൊടുക്കും. മെഡിക്കൽ സഹായം ഉണ്ടാകും. മാറി നിൽക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ അവരെ സജീവമാക്കി നിർത്തും. ചോദ്യം: അടുത്തിടെ കെ ടി ജലീൽ ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയെ കണ്ടതും തോമസ് ഐസക് കുഞ്ഞാലിക്കുട്ടിയെ പുകഴ്ത്തി പോസ്റ്റിട്ടതും വലിയ ചർച്ചയായല്ലോ. ഉത്തരം: ആരെങ്കിലും ഒരു വഴിക്ക് പോകുമ്പോൾ ഒരാളെ കാണുന്നതിന് എന്തു രാഷ്ട്രീയമാനമാണുള്ളത്? ഞാനൊരു വഴിക്ക് പോകുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടാൽ സംസാരിക്കില്ലേ? അത് രാഷ്ട്രീയമായ ചർച്ചയാണോ? തോമസ് ഐസക് എഴുതിയത് ജനകീയ ആസൂത്രണത്തിന്റെ കാലത്ത് മുസ്ലിം ലീഗ് എടുത്ത സമീപനത്തെ കുറിച്ചാണ്. അത് ശരിയുമായിരുന്നു. മുസ്ലിം ലീഗ് ജനകീയ ആസൂത്രണത്തോട് നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് എടുത്ത സമീപനമല്ല ലീഗ് സ്വീകരിച്ചത്. അതിന്റേതായ നേട്ടം മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുമുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചത് രാഷ്ട്രീയമല്ല. ഇവിടെയുള്ള പ്രശ്നം എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ച അതിനെ ഉടനെ രാഷ്ട്രീയമാക്കും. എല്ലാം രാഷ്ട്രീയ സംഭവമായല്ല കാണേണ്ടത്. ചില ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരും. ചോദ്യം: ജലീൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രാഷ്ട്രീയ യുദ്ധം പ്രഖ്യാപിച്ചയാളാണ്. ഉത്തരം: രാഷ്ട്രീയമായി മുസ്ലിം ലീഗിനെ സിപിഎം എതിർക്കുന്നുണ്ടല്ലോ, ആ എതിർപ്പ് തുടരും. അതേസമയം വ്യക്തിപരമായി എവിടെയെങ്കിലും കണ്ടുമുട്ടി, ഒരു കല്യാണ സ്ഥലത്ത് കണ്ടു, അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് കണ്ടു, അപ്പോൾ മുഖം തിരിച്ച് നടക്കണമെന്ന് പാർട്ടി ആർക്കും നിർദ്ദേശം കൊടുത്തിട്ടില്ല. ഞാനായാൽ പോലും കാണും. എല്ലാ രാഷ്ട്രീയ ചർച്ചയായി ചില മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യകരമായ രാഷ്ട്രീയ